ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന്മേൽ ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിയമസഭയിൽ ചർച്ചയാരംഭിച്ചു. പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ട് അതിർത്തി നിർണയത്തിലെ അപാകത പരിഹരിക്കാൻ നടപടി തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഹരിയാനയിൽ BJP മുന്നേറുന്നു. ജമ്മുകശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് മുന്നേറ്റം. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം വിഖ്യാത നടൻ മിഥുൻ ചക്രവർത്തിക്ക്. ക്ഷയരോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും പോഷകാഹാരം ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികളുമായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. കഴിവുറ്റതും സുശക്തവും സ്വയം പര്യാപ്തവുമെന്ന പ്രമേയവുമായി ഇന്ന് വ്യോമസേനാ ദിനം. രാജ്യരക്ഷയ്ക്ക് ഇന്ത്യൻ വ്യോമസേന വഹിക്കുന്ന പങ്ക് നിസ്തുലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി. ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യാൻ സ്പീക്കർ അനുമതി നൽകി. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന്മേൽ അവതരണാനുമതി നൽകുകയായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിച്ച ചർച്ച തുടരുകയാണ്. 2 മണിക്കൂറാണ് ചർച്ച. ഇന്നലെ നടന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സഭയിൽ ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചിരുന്നു. പരിസ്ഥിതിലോല പ്രദേശവുമായി ബന്ധപ്പെട്ട് അതിർത്തി നിർണയത്തിലെ അപാകത പരിഹരിക്കാൻ നടപടി തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ സണ്ണി ജോസഫിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. സാങ്കേതിക സഹായത്തോടെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചും ജനാഭിപ്രായം കണക്കിലെടുത്തും ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് വിസ്തൃതി നിർണയിച്ചത്. കേന്ദ്രമന്ത്രാലയം ഇതിന് അംഗീകാരം നൽകുമെന്നാണ് സംസ്ഥാന സർക്കാർ കരുതുന്നതെന്നും ഇതിനുള്ള ശ്രമങ്ങൾ ശക്തമായി തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ നടത്തിയ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു. ദുരന്തബാധിത പ്രദേശങ്ങളെ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനും സമഗ്ര പുനരധിവാസത്തിനുമാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് റോബോട്ടിക്സ്, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ നിക്ഷേപം ആകർഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ്. വ്യവസായ വകുപ്പിനൊപ്പം മറ്റു വകുപ്പുകളുടെ സഹകരണം കൂടി ഉൾപ്പെടുത്തി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്നും നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞു.
സംരംഭക സമൂഹത്തിലുള്ള ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് ഉപയോഗപ്പെടുത്തി എല്ലാ മേഖലകളിലേക്കും കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പുതുതായി അംഗീകരിച്ചിട്ടുള്ള വ്യവസായ നയത്തിന്റെ 22 പ്രയോറിറ്റി ഏരിയകളിൽ AI, റോബോട്ടിക്സ് ഇങ്ങനെയുള്ള എമർജിംഗ് ടെക്നോളജിക്ക് പ്രത്യേകമായ പ്രാധാന്യം നൽകുന്നുണ്ട്. കേരളത്തിൽ നല്ല സാധ്യതയുള്ള ഒന്നായിട്ടാണ് റോബോട്ടിക്സ് കാണുന്നത്. തൃശൂർ റോബോട്ടിക്സ് പാർക്ക് ആരംഭിക്കാനായിട്ട് ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. റോബോട്ടിക്സിന്റെ റൌണ്ട് ടേബിൾ കൊച്ചിയിൽ നടത്തുകയുണ്ടായി. വളരെ മികച്ച പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ നിക്ഷേപം ആകർഷിക്കാനും കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാനുമായി സർക്കാർ ശ്രമിക്കുന്നതാണ്.
സ്വർണ വിൽപ്പനയിലെ നികുതി ചോർച്ച തടയാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി എം ബി രാജേഷ്. കഴിഞ്ഞ 6 മാസത്തിനിടെ 488 കോടിയുടെ GST തട്ടിപ്പാണ് കണ്ടെത്തിയത്. 305 കോടി രൂപ തിരിച്ചടപ്പിക്കാൻ സാധിച്ചതായും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഹരിയാനയിൽ BJP അധികാരത്തിലേക്ക്. ജമ്മുകാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിനാണ് മുന്നേറ്റം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ച 1 സീറ്റ് BJP നേടി. ആകെയുള്ള 90 മണ്ഡലങ്ങളിൽ BJP 49 സീറ്റുകളിലും കോൺഗ്രസ് 34 മുന്നേറ്റം തുടരുന്നു. ജമ്മുകാശ്മീരിൽ 4 നിയമസഭാ മണ്ഡലങ്ങളിലെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ BJP 2 മണ്ഡലങ്ങളിൽ ജയം. രണ്ടിടത്ത് നാഷണൽ കോൺഫറൻസ് വിജയിച്ചു. തെരഞ്ഞെടുപ്പ് നടന്ന 90 മണ്ഡലങ്ങളിൽ നാഷണൽ കോൺഫറൻസ് 43 BJP 28 സീറ്റുകളിലും മുന്നേറ്റം തുടരുന്നു. 8 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മുന്നേറുന്നു. നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള മുന്നിലാണ്. കുൽഗാമിൽ CPM സ്ഥാനാർത്ഥി മുഹമ്മദ് യൂസഫ് തരിഗാമി ലീഡ് നേടി. PDP നേതാവും മെഹബൂബ മുഫ്തിയുടെ മകളുമായ ഇൽത്തിജ മുഫ്തി പിന്നിലാണ്. ഹരിയാനയിൽ നിലവിലെ മുഖ്യമന്ത്രിയും BJP സ്ഥാനാർത്ഥിയുമായ നായബ് സിംഗ് സൈനി ലീഡ് ചെയ്യുന്നു. മന്ത്രിസഭാംഗമായ അനിൽ വിജ് പിന്നിലാണ്. കോൺഗ്രസ് നേതാവ് ഭൂപിന്ദർ സിംഗ് ഹൂഡ ലീഡ് ചെയ്യുന്നു. ഗുസ്തിതാരവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ വിനേഷ് ഭോഗട്ട് മുന്നിലാണ്. 70th ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വിഖ്യാത നടൻ മിഥുൻ ചക്രവർത്തിക്ക് ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. മികച്ച നടനുള്ള പുരസ്കാരം ഋഷഭ് ഷെട്ടിയും മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യ മേനോനും മാനസി പരേഖും ഏറ്റുവാങ്ങും. മലയാളത്തിൽ നിന്നുള്ള ആട്ടം ആണ് 2022 മികച്ച ചലച്ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ക്ഷയരോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും രോഗികളുമായി സമ്പർക്കം പുലർത്തുന്നവർക്കും പോഷകാഹാരം ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന സംരംഭങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പ്രഖ്യാപിച്ചു. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനുള്ള നിക്ഷയ് പോഷൺ യോജനയ്ക്ക് കീഴിലുള്ള പ്രതിമാസ സഹായം 500 രൂപയിൽ നിന്ന് 1000 രൂപയാക്കി. ക്ഷയരോഗികൾക്ക് 6000 രൂപ വരെ ധനസഹായം ലഭിക്കും. 25 ലക്ഷം പേർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റത്തിലൂടെ 1.13 കോടി ഗുണഭോക്താക്കൾക്ക് 3202 കോടി രൂപ ഇതുവരെ വിതരണം ചെയ്തു. നവരാത്രിയുടെ 6-ാം ദിനത്തിൽ കാർത്യായനി ദേവിയുടെ അനുഗ്രഹം എല്ലാവരുടെയും ജീവിതത്തിൽ ശക്തിയും ദൃഢതയും ധൈര്യവും നിറയ്ക്കട്ടെയെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ന് വ്യോമസേനാ ദിനം. കഴിവുറ്റതും സുശക്തവും സ്വയം പര്യാപ്തവും എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ പ്രമേയം. ഇന്ത്യൻ വ്യോമസേനയുടെ നേതൃത്വത്തിലുള്ള മെഗാ വായുവീർ വിജേതാ കാർ റാലിക്ക് ലഡാക്കിലെ തോയിസിൽ ഇന്ന് തുടക്കമാകും. സേനയുടെ 92-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് 7,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള കാർ റാലി സംഘടിപ്പിച്ചത്. വ്യോമസേനാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. വ്യോമസേനയുടെ ധൈര്യവും പ്രവർത്തന മികവും പ്രശംസനീയമാണ്. രാജ്യത്തെ സംരക്ഷിക്കുന്നതിൽ വ്യോമസേന നിസ്തുലമായ പങ്കാണ് വഹിക്കുന്നതെന്നും സാമൂഹിക മാധ്യമ പോസ്റ്റിൽ പ്രധാനമന്ത്രി പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ ഏറ്റവും ശക്തമായ വ്യോമസേനകളിലൊന്നായി ഇന്ത്യൻ വ്യോമസേന മാറിയതെങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന വീഡിയോയും പ്രധാനമന്ത്രി പങ്കുവച്ചു. മാൽദ്വീപ്സ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവും പ്രഥമ വനിത സാജിദ മുഹമ്മദും താജ്മഹൽ സന്ദർശിക്കും. ശേഷം മുംബൈയിലെത്തുന്ന അദ്ദേഹം നാളെ ബംഗളൂരുവും സന്ദർശിക്കും. മാൽദ്വീപ്സ് പ്രസിഡന്റ് വ്യാഴാഴ്ച മാലെയിലേക്ക് തിരിക്കും. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശീതകാല പച്ചക്കറികളുടെ വിളനിലമായ വട്ടവടയിൽ മഴക്കുറവ് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. കഴിഞ്ഞ 1.5 മാസക്കാലത്തോളമായി വട്ടവടയിൽ കാര്യമായ മഴ ലഭിച്ചിട്ടില്ല. ഇനിയും മഴ ലഭിക്കാത്ത സ്ഥിതിയുണ്ടായാൽ വട്ടവടയിലെ കാർഷിക മേഖലയാകെ താളം തെറ്റുമെന്ന് കർഷകർ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
മഴയുടെ ലഭ്യത കുറവോ കൂടുതലോ ആയാൽ ശീതകാല പച്ചക്കറികളുടെ വിളനിലമായ വട്ടവടയിൽ കാർഷിക വൃത്തിയാകെ താളം തെറ്റും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വട്ടവട മേഖലയിൽ ഉണ്ടായിട്ടുള്ള മഴയുടെ ലഭ്യതക്കുറവാണ് ഇപ്പോൾ കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. അടുത്ത വിനോദസഞ്ചാര സീസണിലേക്കായി കർഷകർ സ്ട്രോബെറി അടക്കം കൃഷിയിറക്കുന്ന സമയമാണിത്. പക്ഷേ കഴിഞ്ഞ 1.5 മാസക്കാലത്തോളമായി വട്ടവടയിൽ കാര്യമായി മഴ ലഭിച്ചിട്ടില്ല. ഇനിയും മഴ ലഭിക്കാത്ത സ്ഥിതിയുണ്ടായാൽ വട്ടവടയിലെ കാർഷിക മേഖലയാകെ താളം തെറ്റുമെന്ന് കർഷകർ പറയുന്നു. തുലാവർഷം ശക്തമാകുന്നതോടെ വട്ടവടയിലും മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരുള്ളത്.
ICC വനിതാ T20 ലോകകപ്പിൽ ഓസ്ട്രേലിയ എന്ന ന്യൂസിലാന്റിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 ഷാർജയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് 7 വിക്കറ്റിന് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 426 പോയിന്റ് ഉയർന്ന് 81,476 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 146 പോയിന്റ് ഉയർന്ന് 24,942 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 7,100 രൂപയും പവന് 56,800 രൂപയുമാണ് ഇന്നത്തെ വില. ആരോഗ്യ തൊഴിൽ സേനയുടെ വിദ്യാഭ്യാസ ശേഷി, ലഭ്യത എന്നിവ വിലയിരുത്താൻ ആഫ്രിക്കയെ സഹായിക്കുന്നതിന് ഹെൽത്ത് ലേബർ മാർക്കറ്റ് അനാലിസിസ് സംവിധാനം ലോകാരോഗ്യ സംഘടന പുറത്തിറക്കി. ലേബർ മാർക്കറ്റ് വിശകലനവും ആസൂത്രണവും സംയോജിപ്പിക്കുന്നതിനാണ് സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിനായുള്ള നിർദ്ദേശപത്രിക 2021 പുറത്തിറക്കുകയും 25 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള 75 വിദഗ്ധരെ പരിശീലിപ്പിക്കുകയും ചെയ്തു. 1961 ആദായ നികുതി നിയമത്തിന്റെ സമഗ്ര അവലോകനത്തിനായി കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ആഭ്യന്തര സമിതിക്ക് രൂപം നൽകി. നിയമത്തെ സംക്ഷിപ്തവും വ്യക്തവും ലളിതവുമാക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ ആരായാനാണ് സമിതി രൂപീകരിച്ചത്. തർക്കങ്ങളും വ്യവഹാരങ്ങളും കുറയ്ക്കുന്നതിനായി നികുതിദായകരിൽ നിന്ന് നിർദ്ദേശങ്ങളും ക്ഷണിച്ചു. റേഷൻ മസ്റ്ററിംഗ് നടത്താനായി സർക്കാർ നിശ്ചയിച്ച സമയപരിധി ഇന്ന് അവസാനിക്കും. മുഴുവൻ മുൻഗണനാ കാർഡംഗങ്ങളും റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജിനെതിരായ ആരോപണങ്ങളിന്മേൽ 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന്മേൽ ADGP MR അജിത്കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിയമസഭയിൽ ചർച്ചയാരംഭിച്ചു. പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ട് അതിർത്തി നിർണയത്തിലെ അപാകത പരിഹരിക്കാൻ നടപടി തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഹരിയാനയിൽ BJP മുന്നേറുന്നു. ജമ്മുകാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് മുന്നേറ്റം. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം വിഖ്യാത നടൻ മിഥുൻ ചക്രബർത്തിക്ക്. ക്ഷയരോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും പോഷകാഹാരം ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികളുമായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. കഴിവുറ്റതും സുശക്തവും സ്വയം പര്യാപ്തവുമെന്ന പ്രമേയവുമായി ഇന്ന് വ്യോമസേനാ ദിനം. രാജ്യരക്ഷയ്ക്ക് ഇന്ത്യൻ വ്യോമസേന വഹിക്കുന്ന പങ്ക് നിസ്തുലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.